ജൂൺ മാസം ആരംഭിച്ചിരിക്കുന്നു,
മഴയും സ്കൂളും ആരംഭിക്കുന്ന സമയം,
പഠനോത്സവം ഒക്കെ വളരെ ആഘോഷമായിരുന്ന കാലഘട്ടം.
പക്ഷേ ഈ വർഷം പഠനോത്സവം ഒന്നും നടക്കുകയില്ല, മറിച്ച് സ്കൂളുകളൊക്കെ അവരുടെ ക്ലാസ്സുകൾ ഓൺലൈനിലേക്ക് മാറ്റിയിരിക്കുന്നു.
തീർച്ചയായിട്ടും വളരെ കാര്യങ്ങൾ നമുക്കതിൽ നിന്നും കാണുവാൻ കഴിയുന്നു. സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നതും അത് പങ്കെടുക്കുന്ന കുട്ടികളുടെ പല ട്രോളുകളും അടിക്കടി മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ.
ഇതൊക്കെ തമാശ ആണെങ്കിലും ഒരു കുട്ടി, അവൾക്ക് ടെലിവിഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ക്ലാസ് കാണാൻ പറ്റില്ല എന്ന ഒരു മനപ്രയാസം ഉണ്ടായി, ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത, അത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. പക്ഷേ മാധ്യമങ്ങളിൽ കാണാത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ എത്രയോ നാളുകളിൽ ആളുകളായി, വർഷങ്ങളായി സ്കൂളിൽ പോകാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു കുട്ടി മാത്രമല്ല ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാതിരുന്നത്. കറണ്ട് ഇല്ലെങ്കിൽ, ഫോൺ കേടായെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻ കുഴപ്പമുണ്ടെങ്കിൽ, ടെലിവിഷൻ ഇല്ലെങ്കിൽ, ഇതൊക്കെ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ക്ലാസ് മുടങ്ങിയിട്ടുണ്ടായിരിക്കാം.
എന്തെങ്കിലും അസുഖങ്ങൾ,
അസുഖം കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ക്ലാസ് മുടങ്ങാം. എന്നാൽ ക്ലാസ് ഒരു ക്ലാസ് പോയി എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്, അത് ക്ലാസ് മുടങ്ങി എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം വാർത്തകൾ വളരെ പുലിപ്പിച്ച് കാണിച്ച് ക്ലാസ് മുടങ്ങിയ ഒരു കുട്ടിക്ക് ടി വി ഇല്ല, അതുകൊണ്ട് ആത്മഹത്യ,
സ്മാർട്ട് ഫോൺ ഇല്ല,
അതുകൊണ്ട് ആത്മഹത്യ ഉണ്ടായി എന്ന നിലയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് അത്ര സത്യമായ ഒരു കാര്യമല്ല. അത് മിസ്ലീഡ് ചെയ്യുന്നതാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പറയാതെ വയ്യ. വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അതിൽ കാണും, അല്ലാതെ അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ക്ലാസ്സിൽ പോകാത്ത എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ.
അതെ.
അപ്പം അത് കൂടുതൽ അന്വേഷിച്ചതിൻ്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് അതിനെ സംബന്ധിച്ച് ഉത്തമമായ കാര്യം.
അപ്പോൾ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയിരിക്കുകയാണ്.
ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പല ഗുണങ്ങളുണ്ട്. സ്കൂളിൽ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അധികം സമയവും ശ്രദ്ധയും വേണ്ട ഒരു കാര്യം രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുക എന്നുള്ളതാണ്. മിക്കവാറും സ്കൂളുകളിൽ യൂണിഫോമും ടൈയും ഷൂവും, നമ്മുടെ നാട്ടിലാണെങ്കിലും ടൈയും ഒക്കെ കെട്ടിയാണ് കുട്ടികൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ട്.
സോക്സിന്റെ
കളർ മാറാൻ പാടില്ല, ഷർട്ടിന്റെ ബട്ടൺ ബെൽറ്റ്, ഇതെല്ലാം വളരെ നിഷ്കർഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വളരെ രസകരമായ കാര്യം, പുസ്തകങ്ങൾ മേടിക്കണം. പുസ്തകങ്ങളും നോട്ട്ബുക്കും മേടിക്കണം. അത് കഴിഞ്ഞ് ആ നോട്ട്ബുക്കുകൾ മുഴുവൻ പൊതിയണം, ബ്രൗൺ
പേപ്പർ
അടിച്ച് പൊതിയണം.
ഇപ്പം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ,
പ്ലാസ്റ്റിക് കോട്ടിലുള്ളത് മേടിച്ച് പൊതിയണം. അത് പൊതിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് പേരെഴുതണം. അപ്പോൾ ഇങ്ങനെ ഈ ബ്രൗൺ പേപ്പർ കൊണ്ട് പൊതിയുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഒരു ഗുണമില്ല. മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ എല്ലാ ബുക്കിനും ഒരേ കളർ,
ഒരേ കളർ,
അതല്ലാതെ വേറെ യാതൊരു ഗുണവും ഇതുകൊണ്ടില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് അച്ചടക്കത്തിൻ്റെ ലക്ഷണം എന്ന ഒരു ധാരണ നമുക്ക് അറിഞ്ഞോ അറിയാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. എത്രയായാലും ചെറിയ കുട്ടികളല്ലേ പഠിക്കുന്ന ബുക്ക്, എഴുതുന്ന ബുക്ക്, അത് കുറേ കഴിയുമ്പോൾ കുത്തുവിടും, കീറും, അതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. അതിനുവേണ്ടി ഇത് പൊതിഞ്ഞ്, ഞാൻ ചെറുതായിരുന്നപ്പോൾ പൊതിയാൻ ബ്രൗൺ പേപ്പർ ഒന്നും ഇല്ലായിരുന്നു,
അല്ല
പത്രക്കടലാസ് കൊണ്ടൊക്കെ പൊതിയുമായിരുന്നു, അല്ലെങ്കിൽ പഴയ കലണ്ടർ കൊണ്ടൊക്കെ ആയിരുന്നു പൊതിഞ്ഞിരുന്നത്.
പ്രത്യേകിച്ച് സൺഡേ സപ്ലിമെന്റ് ആണ് കൂടുതൽ കളർഫുൾ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നു.
അതെ. പിന്നെ ഞാൻ ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേന് സ്പോർട്സിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, സ്പോർട്സ് സ്റ്റാർ മേടിക്കും, പഴയ സ്പോർട്സ് സ്റ്റാർ, അതൊക്കെ ഇന്ത്യ ടുഡേ, അതിൻ്റെ കളറുള്ള പേപ്പർ എടുത്ത് പൊതിയുമായിരുന്നു.
യു എസ് എസ് ആർ എന്ന് പറഞ്ഞു,
സോവിയറ്റ്
യൂണിയൻ,
സോവിയറ്റ് യൂണിയൻ,
നല്ല കട്ടിയുള്ള, നല്ല
ഇംഗ്ലീഷിലല്ലേ
ഉള്ള,
നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകാനാ, നാട്ടിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ഇതുവല്ലോ വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നല്ല ഗ്ലേസിംഗ് ഉള്ള പടം, അതൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓൺലൈനിൽ കൂടെ പുസ്തകം പൊതിഞ്ഞോ എന്നൊന്നും ആരും നോക്കാൻ പോകുന്നില്ല, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഷെഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ പുസ്തകം പൊതിയണ്ട, യൂണിഫോമിൻ്റെ കാര്യം നോക്കണ്ട, ഒരുങ്ങണ്ട, സോക്സ് അന്വേഷിച്ച് രാവിലെ പരക്കം പോയണ്ട, അതൊക്കെ. പിന്നെ വേറൊരു കാര്യം, യാത്ര വേണ്ട,
സ്കൂൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
പിന്നെ സ്കൂൾ ബസ് വരാൻ, സ്കൂൾ ബസ് ഇല്ലാത്തവർക്ക് മറ്റു ബസ് വരെ ഇടിച്ചുകൾ തള്ളിക്കൽ പോകണം, അല്ലെങ്കിൽ ബൈക്കെ കൊണ്ട് വിടണം, അല്ലെങ്കിൽ
നടന്ന്
പോകണം, ഓട്ടോറിക്ഷയിൽ
പോകണം,
ഒരു ഓട്ടോറിക്ഷയിൽ 12 പേര് കയറും, ഈ പരിപാടി എല്ലാം നിന്നല്ലോ. അതൊക്കെ ആവശ്യമില്ലാത്തതായി, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ളതായി, അത് പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, അസുഖം ഇപ്പൊ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്തത്.
അതെ അതെ,
കോവിഡിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ
സാമൂഹ്യ വ്യാപനം
തടയാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. ഇത് കൊറോണ മാത്രമല്ല, സ്കൂളിൽ നിന്നാണ് ഒട്ടുമിക്ക അസുഖങ്ങളും കുട്ടികൾക്ക് കിട്ടുന്നത്. സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ആർക്കും എന്തെങ്കിലും ചെറിയ പനിയോ കോൾഡോ ഉണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് പകരുന്നതാണല്ലോ. നമ്മൾ അത് നിസ്സാരമായിട്ട് കണക്കാക്കുന്നതാണെങ്കിൽ ഇങ്ങനത്തെ രോഗങ്ങൾ വളരെ പെട്ടെന്ന് പകരുന്നതാണ്. ആ രോഗങ്ങൾ ഒരു ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും കിട്ടുമ്പോൾ അത് അതുകൊണ്ടേ കുട്ടികൾ വീട്ടിൽ വരുള്ളൂ. അങ്ങനെയാണ് കുട്ടികൾക്ക് അസുഖം വരുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്.
ഈ പകർച്ചപ്പനി എന്നൊക്കെ പറയുന്നത്
അതെ സ്കൂളുകളിൽ നിന്ന് വരുന്ന, അവരുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെ ഉണ്ടോ? ഇനി അവരെ മാറ്റിയിരുത്തിയാൽ തന്നെ അവരുമ്പോൾ അവർ ഇടി കൂടും, അവർ കഴുത്തെ കെട്ടിപ്പിടിച്ച് കളിച്ച് നടക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സെപ്പറേഷനൊന്നും സ്കൂളുകളിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊഴിവായി. പിന്നെ വീട്ടിലിരുന്ന് പഠിച്ചാൽ വീട്ടിലെ ഭക്ഷണം കഴിക്കാം. ഈ പൊതിഞ്ഞുകൊണ്ട് പോയ ഭക്ഷണം അത് തണുത്ത് കഴിയുമ്പോൾ പിള്ളേർ കഴിക്കുകയല്ലോ, പിന്നെ അത് കഴിക്കാൻ ടീച്ചർമാർ നിർബന്ധിക്കണം. ആ പ്രശ്നമൊന്നുമില്ല, വീട്ടിലിരുന്ന് ഭക്ഷണവും കഴിക്കാം. ഈ അസുഖം വരില്ല എന്ന് പറഞ്ഞ ആ കാര്യം അത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ വീട്ടിൽ ഇവർ തനിയെ ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണല്ലോ മുമ്പ് പറഞ്ഞത്. ലോക്ക്ഡൗൺ മാറ്റി സ്കൂളുകൾ ഓൺലൈനായി, പക്ഷേ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾ തനിയെ വീട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു പ്രശ്നമാണ്, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വേറെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
സ്കൂളിൽ പോയിരുന്ന അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടുകാരുമായിട്ട് കളിക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നു.
കുട്ടികള് സ്കൂളിൽ പോകുന്നത് തന്നെ കളിക്കാൻ വേണ്ടിയാണ്. പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ വളരെ വിരളം. അവരെ ഈ റാങ്കുകാരൊക്കെ സാധാരണ കുട്ടികളെ സ്കൂളിൽ പോകുന്നത്
പഠിപ്പിച്ചെന്നൊക്കെ
പറയുന്നത് സാധാരണക്കാര് അവരുടെ കൂട്ടുകാരോട് കളിക്കണം, കുറച്ച് ഫണ് വേണം, ഇതിനുവേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ കളിയില്ല, അതവർ കളിയില്ല, കൂട്ടുകാരും ഇല്ല, അത് അവർ മിസ് ചെയ്യും. പിന്നെ ഈ യാത്രയില്ലെന്നുള്ളത് അവർ മിസ് ചെയ്യും. കാരണം യാത്ര ഒരു ഫണ്ണാണല്ലോ, സ്കൂൾ ബസ്സേ കയറി പോവുക.
പണ്ട് നമ്മുടെ കാലത്തൊക്കെ നമ്മൾ കേട്ടുള്ളത് നമ്മുടെ അവിടുന്ന് കോളേജിലൊക്കെ പോകുന്ന ആൾക്കാർ, സ്കൂളിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ആൾക്കാർ, അവർ ഒരു ബസ്സ് രണ്ട് ബസ്സൊക്കെ ഉള്ളു. അപ്പം രാവിലത്തെ ബസ് ഫുള്ളായിരിക്കും, തിരിച്ചു വരുമ്പോഴും വളരെ ആ പിള്ളേരൊക്കെ മുകളിൽ ഗോവണി കൂടെ കയറി മുകളിൽ മിക്കവാറും ബസ്സിൻ്റെ സൈഡിലൊക്കെ നിന്നായിരിക്കും ആൾക്കാർ വരുന്നതൊക്കെ ഉള്ളത്. ഇപ്പോഴങ്ങനൊന്നും ഇല്ല, ഇപ്പോഴങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും.
ഞാൻ സ്കൂളിൽ പോയിരുന്നത് ഒരു ഒന്നര കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരം നടന്നാണ്. ഒന്ന് ചെറിയ ക്ലാസ്സിൽ 1st class തൊട്ട് അങ്ങനെയാണ് പോയിരുന്നത്. അപ്പോൾ ഈ നടക്കുന്ന വഴി എന്ന് പറയുന്നത് ഒരു പാടത്തിൻ്റെ വരമ്പിൽ കൂടെ നടക്കുന്നത്. പാടമുണ്ട്, പിന്നെ അല്ലാതെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. ഇന്ന് ആ പാടം പോലും ഇല്ല, അതൊക്കെ നിരത്തി മണ്ണിട്ട് നിരത്തി വേറെ കൃഷിയൊക്കെ ആയി. അവിടെ നെൽകൃഷിയേ ഇല്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. വലിയ വിശാലമായൊരു പാടമായിരുന്നു, അതിൻ്റെ നടുക്കൂടെ ഒരു അരുവിയുണ്ട്. ആ അരുവിയാണ് ഈ പാടത്തിന് വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്നത്, അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ പാടത്തിൻ്റെ കരക്കൂടെ പോയെങ്കിൽ ഒരു ദിവസം ഈ അരുവിക്കൂടെ ആയിരിക്കും നടന്നു പോകുന്നത്. വഴിയിൽ മീനും ഒക്കെ കാണും, പിന്നെ ചിലപ്പം ഈ പാടത്ത് ചെളിക്കകത്ത് ഇറങ്ങി കളിക്കും. ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ പോകുന്ന വഴിക്ക് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. പിന്നെ പോകുന്ന വഴിക്ക് വല്ല മരങ്ങളുണ്ടെങ്കിൽ അതെ കയറുക, മാവിന് കല്ലെറിയുക,
അതെ
ഇങ്ങനത്തെ ഓരോ പരിപാടികൾ. പിന്നെ ഈ പാടത്ത് കൃഷി കഴിയുമ്പോൾ വൈക്കോൽ കൂട്ടിയിടുമല്ലോ, അപ്പോൾ അത് പോകുമ്പോൾ വൈക്കോലിനകത്ത് തലകുത്തി പറയുക എന്നുള്ളത് അതൊരു നമ്മുടെ ശരീരം മുഴുവൻ പിന്നെ ചൊറിയും നീറും. ഇതൊക്കെ അറിയാമെങ്കിലും ഇതൊക്കെ
ചെയ്യാം.
ഇങ്ങനെയൊക്കെ ചെയ്താണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്നത്. അത് അത് അതൊരു ഭയങ്കര ഫണ്ണായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പം ഇത് ഇപ്പോഴത്തെ പിള്ളേരോട് പറയുമ്പോൾ തന്നെ അവരുടെ ചിലരൊക്കെ കണ്ണു തള്ളി വരും. ഇത്രയൊക്കെ ഫണ്ണാണോ സ്കൂളിൽ പോകുന്നത്? അവർ ഈ ടൈയൊക്കെ കെട്ടി ഇങ്ങനെ മസിൽ പിടിച്ച് ബസ്സൊക്കെ
ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങുന്നത്, ഗേറ്റിൻ്റെ അടുത്ത ഗേറ്റിലോട്ട് പോകുന്നു, അവിടെ അടുത്ത ഗേറ്റിൽ ഇറങ്ങുന്നു,
കയറുന്ന ഉടനെ ഗേറ്റ് കൂട്ടുന്നു.
അവർ ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ.
അപ്പോൾ അതൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്ന അതൊന്നും ഇപ്പോൾ ഇല്ല. എന്നാലും ഇപ്പോഴും കാണും ചില
ഗ്രാമത്തിലെ
സ്കൂളുകളിലൊക്കെ കാണും ഇത്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണും. അപ്പോൾ യാത്ര ഇല്ല എന്നുള്ളത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ചീത്ത കാര്യമാണ്. പിന്നെ എന്താ, വീട്ടിലിരുന്ന് പഠിച്ചാൽ മോണിറ്ററിങ് ഇല്ല എന്ന് വെച്ചാൽ, ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിത് കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എന്ത് മോണിറ്റർ ചെയ്യാൻ
ഡിസ്ട്രാക്ഷൻസ് ഒത്തിരി,
അത് ബുദ്ധിമുട്ടാണ്, വലിയൊരു ബുദ്ധിമുട്ടാണ് അത്. ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആളുടെ പ്രതികരണം നോക്കിയാണല്ലോ നമ്മൾ.
അതെ,
പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ പറയുമ്പോൾ അവർ പറയും നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾവിക്കാരുടെ കണ്ണുകളിൽ നോക്കണം. അവർ നിങ്ങളെ നോക്കുന്നില്ല, വേറെ എങ്ങോട്ടല്ലേ നോക്കിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ബോറാണ്. ഒന്നേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലി മാറ്റുക അല്ലെ നിർത്തുക. അപ്പോൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികളുടെ പ്രതികരണം അത് അത് ഒരു എന്തെങ്കിലും ടെക്നിക്കൊക്കെ അതിനു വേണ്ടി കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചെയ്താൽ മാത്രമേ മോണിറ്ററിങ് അവരുടെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, മാതാപിതാക്കൾ ഇല്ലാത്ത വീട്ടിൽ മക്കൾ തനിച്ചായിരിക്കുന്നു, അവരുടെ ഈ ഗാജറ്റ്സും കൊടുത്തിട്ട് പോവുക എന്ന് പറയുന്നത് ഒരല്പം റിസ്ക് ഉണ്ട്.
ഇതിൻ്റെ വേറൊരു വിരോധാഭാസം, നേരത്തെ നമ്മൾ മൊബൈലിൽ കാണുന്നതിലും മൊബൈലിൽ കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്നതിലുമൊക്കെ വളരെ എതിരായിരുന്നു. ഇപ്പം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ഈ മൊബൈലിൽ ഒത്തിരി സമയം ചെലവഴിക്കുക എന്നുള്ളത് അല്ലേ, അതൊരു
അല്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗാജറ്റ്സും ഈ ടെക്നോളജിയും ഒന്നും അതിൽ തന്നെ ഈവിളല്ല. ചിലര് റേഡിയോ വന്നപ്പോൾ അത് സാത്താൻ്റെ പെട്ടിയാന്ന് പറഞ്ഞവരുണ്ട്, ടെലിവിഷൻ വന്നപ്പോൾ അത്
വിട്ടിപ്പെട്ടി
എന്ന് പറഞ്ഞവരുണ്ട്, ഫോൺ വന്നപ്പോൾ അത് ഭയങ്കര അപകടമാണ്, ആൾക്കാരെ മുഴുവൻ ആദ്യം ബ്രെയിൻ ക്യാൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ചിലർ പറഞ്ഞു ഫോണ് പിള്ളേർക്ക് കൊടുക്കുകയരുത്, വലിയ അപകടമാണ് ഇത് പറഞ്ഞു. ചില കോളേജുകളിലൊക്കെ ഒരു ഫോൺ കൊണ്ട് ഒരാൾ പോയാൽ ഫോൺ പിടിച്ച് മേടിച്ചു വെക്കും, ആറ് മാസം കഴിഞ്ഞിട്ട് പാരൻസ് വന്നാലേ
കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ്
ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ചിലരൊക്കെ പറയുന്നതാണ് കേട്ടോ, ആ പിള്ളേരുടെ ഒക്കെ ശാപമാണ് ഇപ്പോൾ ആ ടീച്ചേഴ്സ് തന്നെ. ഇപ്പം അവർക്ക് പിള്ളേരെ കാണണമെങ്കിൽ ഫോൺ വേണം, ഫോണില്ലാതെ ഇപ്പോൾ ക്ലാസ്സിൽ ഫോണില്ലാതെ വരരുതെന്നല്ലേ പറയുന്നത്, ഫോൺ വേണം അല്ലാതെ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഈ ടെക്നോളജി ഗാജറ്റ്സ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്.
അതെ അതെ,
അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടൽ അബ്സ്റ്റിനൻസ് എന്ന് പറയും നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് കോവിഡ് വന്നതോടുകൂടി അത് നമുക്ക് വ്യക്തമായി മനസ്സിലായി, ജീവിക്കാൻ വേറെ വഴിയില്ല.
അതെ,
അപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നവരെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലാന്ന് പറയുന്ന വൃത്തിയില്ല. പിന്നെ സ്കൂളുകൾ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്കൂളുകൾ വാസ്തവത്തിലൊരു ബേബി സിറ്റിംഗ് ആയിരുന്നു. ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ മക്കളെ ആക്കിയിട്ട് പോകുന്ന ഒരു സ്ഥാപനം.
അപ്പോൾ
എൻ്റെ മകൻ സ്കൂളിലാണെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി അതിനകത്ത് കയറി, ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഗേറ്റ് അടച്ചു, വൈകുന്നേരം ഗേറ്റ് തുറക്കുള്ളൂ, അതുവരെ അതിനകത്തൊരു സുരക്ഷിതത്വമുണ്ട്, അങ്ങനെയൊരു വിശ്വാസം
മാതാപിതാക്കൾക്കുണ്ടായിരുന്നു.
സ്കൂളിൽ പിള്ളേർ പോകാതിരുന്നാൽ അതില്ല. അപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ എവിടെയാണ്, അവൻ എന്ത് ചെയ്യായിരിക്കും, എൻ്റെ മകൾ എന്ത് ചെയ്യായിരിക്കും എന്നുള്ള ഒരു കൺസേൺ മാതാപിതാക്കൾക്കുണ്ടാകും. പ്രത്യേകിച്ച് രണ്ടുപേരും ജോലിക്ക് പോവുകയാണെങ്കിൽ
തീർച്ചയായിട്ടും
ആ കൺസേൺ ഉണ്ടാകും. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ചാനലിനും ഒരു ഓൺലൈൻ കോഴ്സിനും ആ ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് മാതാപിതാക്കൾ വളരെ വളരെ ബുദ്ധിമുട്ടും വളരെ വിലയുള്ള അല്ലെങ്കിൽ വളരെ കഠിനമേറിയ ബുദ്ധിമുട്ടുള്ള ചില തീരുമാനങ്ങൾ അവരെടുക്കേണ്ടി വരും. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ ഡാൻസ്, പാട്ട് പോലെ വാദ്യോപകരണങ്ങൾ, ചിത്രകല ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവിടെ ഭയങ്കര തിരക്കാണ്, കാരണം അവിടെ അവധിക്കാല ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഞാനവിടെ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനവിടെ രാവിലെ ഇവിടെ നിൽക്കും, ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ ചേർക്കാൻ മാതാപിതാക്കൾ വരികയാണ്. മാതാപിതാക്കൾ വന്നിട്ട് കുട്ടികളെ എന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രാവിലെ ഇവിടെ എന്ത് ക്ലാസ്സാണ് ഉള്ളത്, രാവിലെ പാട്ട്, ഓക്കെ അപ്പോൾ അതിന് ചേർത്തോളൂ. അപ്പോൾ അത് എത്ര നേരം, അത് ഒരു മണിക്കൂർ, ഓക്കെ. അത് കഴിഞ്ഞ് എന്താ ഉള്ളത്, അത് കഴിഞ്ഞ് വേറൊരു വാദ്യോപകരണത്തിൻ്റെ പേര് പറയും, അതിൻ്റെ ക്ലാസ്സുണ്ട്, അപ്പോൾ അതിനും ചേർത്തോ. അപ്പോൾ അത് അപ്പോൾ അതിന് ഇടയ്ക്കൊരു ശകലം ഗ്യാപ്പ്, ഓ ഗ്യാപ്പ് വേണോ, എന്നാൽ കുറച്ച് ഗ്യാപ്പ് ഒഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിന് ചേർത്തു. അപ്പോൾ ഒരു മണിക്കൂർ സമയം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിന് അവൻ ചേരുകയാണ്. അത് കഴിക്കുമ്പോഴത്തേന് പിന്നെ ലഞ്ചിനുള്ള സമയമായി. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യും. അപ്പോൾ ഉച്ച കഴിഞ്ഞൊന്നുമില്ലേ, ആ ഉച്ച കഴിഞ്ഞുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് ചേർത്തു. അപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞു വല്ലതും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഒരു വാദ്യോപകരണമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ വന്നിട്ട് ചെയ്യുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തിനെങ്കിലുമൊക്കെ ചേർത്തോ, പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്തവനായിരിക്കും, അല്ലെങ്കിൽ പടം വരയ്ക്കാനായിട്ട് വിടുന്നതിന് അവന് ഒരു രക്ഷയില്ല പടം വരയ്ക്കാൻ.
പക്ഷെ അവരെ എൻഗേജ് ആക്കുക,
അവരെ എൻഗേജ് ആക്കുക. അപ്പം ഈ അവധിക്കാലത്ത് സ്കൂളിലല്ലോ,
അതെ,
അപ്പം മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകണം. അപ്പം മക്കളെ വീട്ടിലിരുത്തിയിട്ട് പോയാൽ അവർക്കറിയാം എന്താ സംഭവിക്കുക, അവർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അവർക്ക് അത്ര ഭയം. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം.
അതെ, അതൊരു
ഇപ്പോൾ ലോക്ക്ഡൗൺ മാറി മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇതിനെയാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾ, ഒന്നോ രണ്ടോ കുട്ടികൾ, പ്രത്യേകിച്ച് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് വീട്ടിൽ മാതാപിതാക്കളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ ഉണ്ടായാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല,
ഊഹിക്കാൻ
പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ കുട്ടികൾ ചീത്തയായിട്ടല്ല, അവർ മനഃപൂർവ്വം ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല, അവർക്ക് പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം,
പുതിയതായിട്ട്
പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിനുവേണ്ടിയാണ് അവർ ഓരോരോ കാര്യം, അവർക്ക് പകുതി അറിവുകളുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും, അപ്പോൾ അതത് ചെയ്തു നോക്കണം. ഞാനൊരു ഉദാഹരണം പറയാം, ഇത് ശരിക്കും നടന്നതാ. ഈ പെർഫ്യൂം ഡിയോഡറിൻ്റെ മെറ്റൽ ബോക്സ് ഉണ്ടല്ലോ, ടിന്നുണ്ട്, അപ്പോൾ അത് ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിച്ചാൽ അതിനെന്തോ ഭയങ്കര വ്യത്യാസം ഉണ്ടാകുമെന്ന് ഒരു പയ്യനെങ്ങനെയോ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവന് ഇവൻ്റെ സഹോദരങ്ങളെയും കൂടെ കൂട്ടി നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒരു പെർഫ്യൂം ബോട്ടില് അത് കാലിയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കൊണ്ട് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് തീ കത്തിച്ചു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ അവൻ്റെ വല്യമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ വല്യമ്മ വിചാരിച്ചു ഇവർ എന്തെങ്കിലും ചെയ്യായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ നിന്നു. പക്ഷേ ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ സാധനം പൊട്ടിത്തെറിച്ചു.
അയ്യോ,
ഭയങ്കര ശബ്ദത്തിലാണ് പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിച്ചപ്പോൾ അവൻ്റെ ഗ്രാൻഡ് മദർ മുറിയിലുണ്ടായിരുന്നു. ഗ്രാൻഡ് മദറിന് ചെവി അടഞ്ഞു പോയി. പുള്ളിക്കാരത്തി ഇങ്ങനെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു എൻ്റെ ചെവി കേൾക്കാവുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ഇവർ പഠിച്ച ഒരു കാര്യം ട്രൈ ചെയ്യാൻ ശ്രമിച്ചതാണ്, മനസ്സിലായോ?
പക്ഷേ ഗ്യാസ് സിലിണ്ടർ അതൊക്കെ വലിയൊരു
അപകടം ഉണ്ടാകാമായിരുന്നു, എന്തോ ഒരു അപകടം ഉണ്ടാകുമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ട്രൈ ചെയ്ത് നോക്കും. ഇത് മനുഷ്യ സഹജമാണ്, കുട്ടികളെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഒരു കാര്യം അറിയാൻ അത് ചെയ്ത് നോക്കുക, അതിനെന്താ കുഴപ്പം എന്നുള്ള ഒരു ഇൻക്യൂസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് നോക്കും. അത് വളരെ കൺസേൺ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു അഡൾട്ട് സൂപ്പർവിഷൻ ഇല്ലാതെ കുട്ടികളെ വീട്ടിൽ തനിയെ ഇരുത്തുന്നത് അപകടം തന്നെയാണ്. അതിന് പല ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഡീല് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്കൂള്, അതായത് പറഞ്ഞത്, സ്കൂൾ ഇത്രയും നാളൊരു ബേബി സിറ്റിങ്ങാണ് ചെയ്തിരുന്നത്. സ്കൂളിൽ എന്തായാലും ടീച്ചേഴ്സ് കാണും, ആരെങ്കിലുമൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ കാണും, പക്ഷേ ഇവിടെ അതില്ല. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ വേണം, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകണം.
ഞങ്ങളുടെ ഫോൺ നമ്പർ 0988022157. നമ്പർ ഒരിക്കൽ കൂടി 0988022157. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.